യിരെമ്യ പ്രവചനമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവബഹുലമായ ഒരു കാലഘട്ടം, സംഭവബഹുലമായ ഒരു ജീവിതം, യിരെമ്യാവിൻ്റെ ജീവിതം. വളരെ കഠിനമായ ഒരു ദൂത് അറിയിക്കുവാൻ ദൈവം അവനെ ചെറുപ്പത്തിലെ വിളിച്ച് നിയോഗിച്ചു. ബാലനായിരുന്ന യിരെമ്യാവ് ലോലഹൃദയനായിരുന്നു. എന്നാൽ ഈ കഠിനമായ ദൂത് അറിയിക്കുവാൻ ദൈവം അവനെയാണ് വിളിച്ചത്. അതിൻ്റെ കാരണം നാം ഇതുവരെ പഠിച്ചതായ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതെ, ഈ കഠിനമായ ദൂത് അറിയിക്കുമ്പോൾ അവൻ കഠിനനായി അതറിയിക്കുകയായിരുന്നില്ല. ഉള്ളിൽ നീരസം നിറഞ്ഞു നിന്നതുകൊണ്ട് അവൻ പറയുകയായിരുന്നില്ല. പിന്നെയോ അവൻ്റെ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് നാം കാണുന്നു. തൻ്റെ ജനത്തിന് വരുവാൻ പോകുന്നതായ ആ വലിയ കഷ്ടത അവൻ കണ്ടപ്പോൾ കരയാതിരിക്കുവാൻ തരമില്ല. അങ്ങനെ അവൻ തന്നെ ഏൽപ്പിച്ച ദൂത് 100% വിശ്വസ്തതയോടെ തൻ്റെ ജനത്തെ അറിയിച്ചു. പീഡനത്തിലൂടെ പോകേണ്ടി വന്നപ്പോൾ പോലും പിന്മാറാതെ ദൈവം കൊടുത്ത ദൂത് അറിയിച്ച പ്രവാചകൻ. നാം 33-ാം അധ്യായം വരെ ചിന്തിച്ചു കഴിഞ്ഞു. 34-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ലോകം ദൈവമക്കളുടെ ജീവിതമാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. വാക്കുകളേക്കാൾ അധികം ജീവിതമാകുന്നു അവർ ശ്രദ്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കിയെന്ന്. ദൈവത്തിൻ്റെ നിയമം യഹൂദ ലംഘിച്ചു. അതുകൊണ്ട് അവർക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് ദൈവം സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവം യഹൂദയിലെ ഒടുവിലത്തെ രാജാവായിരുന്ന സിദക്കിയാവിൻ്റെ പ്രവാസത്തെക്കുറിച്ച്, അവനെ അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്നതിനെക്കുറിച്ച് മുന്നമേ അറിയിക്കുന്നതായി നാം കാണുന്നു. 34-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ബാബേൽ രാജാവായ നെബുക്കനേസരും അവൻ്റെ സകല സൈന്യവും അവൻ്റെ ആധിപത്യത്തിൻ കീഴിലുള്ള സകല ഭൂരാജ്യങ്ങളും സകല ജാതികളും യെരുശലേമിനോടും അതിൻ്റെ എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യിരെമ്യാവിനെ യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ രാജാവായ സിദക്കിയാവോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ പിടിപെട്ട് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. നീ ബാബേൽ രാജാവിനെ കണ്ണോട് കണ്ണ് കാണുകയും അവൻ വായോട് വായി നിന്നോട് സംസാരിക്കുകയും നീ ബാബേലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. എങ്കിലും യഹൂദ രാജാവായ സിദക്കിയാവേ, യഹോവയുടെ വചനം കേൾക്ക. നിന്നെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു. 5-ാം വാക്യം ശ്രദ്ധിച്ചാട്ട്, നീ വാളാൽ മരിക്കയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുമ്പുണ്ടായിരുന്ന പണ്ടത്തെ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി സുഗന്ധ ദഹനം കഴിച്ചതുപോലെ അവർ നിനക്ക് വേണ്ടിയും കഴിക്കും. അയ്യോ തമ്പുരാനെ എന്ന് ചൊല്ലി അവർ നിന്നെക്കുറിച്ച് വിലപിക്കും. അത് ഞാൻ കൽപ്പിച്ച വചനമല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യെരുശലേം നഗരം ചുട്ടരിച്ച് കളയും എന്നും നെബുക്കനേസർ സിദക്കിയാവിനെ പിടിച്ചുകൊണ്ട് പോകുമെന്നും യിരെമ്യാവ് പ്രവചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 8-ും 9-ും വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 34-ാം അധ്യായത്തിൻ്റെ 8-ും 9-ും, ആരും തൻ്റെ സഹോദരനായ ഒരു യഹൂദനെ കൊണ്ട് അടിമവേല ചെയ്യിക്കാതെ എബ്രായദാസനെയും എബ്രായദാസിയെയും സ്വതന്ത്രരായി വിട്ടയക്കേണ്ടതിന് ഒരു വിമോചനം പ്രസിദ്ധമാക്കണമെന്ന് സിദക്കിയ രാജാവ് യെരുശലേമിലെ സകല ജനത്തോടും ഒരു നിയമം ചെയ്ത ശേഷം യിരെമ്യാവിനെ യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട്. സിദക്കിയാവ് ജനത്തോടൊരു നിയമം ചെയ്തു. എല്ലാ യഹൂദ അടിമവേലക്കാരെയും മോചിപ്പിക്കണമെന്നുള്ളതായിരുന്നു ആ നിയമം. ഇനിയും 15-ും 16-ും വാക്യങ്ങളാണ് വായിക്കുവാൻ പോകുന്നത്. 15-ാം വാക്യം, നിങ്ങളോ ഇന്ന് തിരിഞ്ഞ് ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എൻ്റെ മുൻപാകെ ഒരു നിയമം ചെയ്തു. എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ചു, എൻ്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്ത് അയച്ചിരുന്ന തൻ്റെ ദാസനെയും ദാസിയെയും മടക്കി വരുത്തി ദാസീദാസന്മാരാക്കിയിരിക്കുന്നു. ഈ നിയമം എനിക്ക് ഹിതമായത് എന്ന് ദൈവം പറഞ്ഞു. പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ ഈ നിയമത്തെക്കുറിച്ച് നാം കാണുന്നു. ഒരു എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം അവൻ സേവിച്ചിട്ട് 7ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പൊയ്ക്കൊള്ളട്ടെ എന്നുള്ളത് ദൈവം മോശയിൽ കൂടി ജനത്തിന് കൊടുത്ത നിയമമായിരുന്നു. എന്നാൽ സിദക്കിയാവ് തൻ്റെ നിയമം പാലിച്ചില്ല എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ വ്യത്യാസം കാണിച്ചു, എൻ്റെ നാമത്തെ അശുദ്ധമാക്കി. സിദക്കിയാവ് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കി. താൻ വ്യത്യസ്തനാണെന്ന്, താൻ ജീവനുള്ള സത്യ ദൈവത്തെ സേവിക്കുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള അവസരം സിദക്കിയാവിന് ലഭിച്ചു. എന്നാൽ അവൻ്റെ തീരുമാനം വെറും പ്രഹസനം മാത്രമായിരുന്നു. അവൻ തൻ്റെ വാക്ക് പാലിച്ചില്ല. അവൻ തന്നെത്താൻ വാക്ക് പാലിക്കാത്തവനായി എന്ന് തെളിയിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുകയും ചെയ്തു. ലോകം ദൈവമക്കളുടെ ജീവിതത്തെയാണ് എപ്പോഴും നോക്കുന്നത്. ദൈവത്തെ അറിയാത്തവർ ചെയ്യുന്നതിനേക്കാൾ അധികം ദ്രോഹം ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കും അവനെ അറിയുന്നു എന്ന് പറയുന്നവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തെ അശുദ്ധമാക്കിയെന്ന് ദൈവം പറയുന്നു. ഇത് എത്ര വാസ്തവമാണല്ലേ. പലപ്പോഴും നാം അറിയാതെയായിരിക്കും, അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എന്നാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു തടങ്കൽ പാറയായി തീരാറില്ലേ. ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവമക്കളായി ജീവിതം ആസ്വദിക്കുവാനും മറ്റുള്ളവർക്ക് കഴിയാത്തതിൻ്റെ കാരണം മാതൃകയില്ലാത്ത നമ്മുടെ ജീവിതമാണോ? ഒന്ന് ചിന്തിച്ചാലും. ഇനിയും 18 മുതലുള്ള വാക്യങ്ങൾ. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിൻ്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എൻ്റെ മുൻപാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരുശലേം പ്രഭുക്കന്മാരെയും ഷണ്ണന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും. യഹൂദ രാജാവായ സിദക്കിയാവെയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന ബാബേൽ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിലും ഏൽപ്പിക്കും. ഇങ്ങനെയാണ് അക്കാലത്തൊരു നിയമം അഥവാ ഉടമ്പടി ചെയ്തിരുന്നത്. യാഗവസ്തുവിനെ രണ്ടായി പിളർന്നു വെച്ചിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ആളുകൾ രണ്ടുപേരായിരിക്കുമല്ലോ, അവർ കൈകോർത്ത് അതിൻ്റെ നടുവിൽ കൂടി കടന്നുപോകും. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തതും ഈ വിധമായിരുന്നു. സിദക്കിയാവും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ജനങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചു. അവർ അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല. അതുകൊണ്ട് ദൈവം അവർക്കുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നു. അതേ സുഹൃത്തെ, നാം പല തീരുമാനങ്ങളും എടുക്കാറില്ലേ, എന്നാൽ നാം അവ നിവർത്തിക്കാറുണ്ടോ? എന്തെങ്കിലും നഷ്ടം വരുമെന്നാലും മാറിപ്പോകുവാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല. ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി അനുസരിച്ച് നാം ജീവിക്കേണ്ടതാണ്. ഇല്ലായെങ്കിൽ ദൈവം നമ്മെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രേഖാബ്യ ഗ്രഹത്തെ നാം കാണുന്നു. അവർ വിശ്വസിക്കുന്ന ശേഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു വലിയ പാഠം നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ദൈവത്തിന് തൻ്റെതായ ഒരു ശേഷിപ്പുണ്ടായിരിക്കും. ദൈവം തൻ്റെ സാക്ഷ്യത്തിനു വേണ്ടി ഒരു ചെറിയ കൂട്ടത്തെ എല്ലായ്പ്പോഴും സൂക്ഷിക്കും. അതെ, മഹാപീഡനകാലത്ത് പോലും അങ്ങനെ ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കും എന്ന് ദൈവജനം വളരെ വ്യക്തമായി പറയുന്നു. എത്ര മഹത്തായ ഒരു കാര്യമല്ലേ. 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ കാലത്ത് യിരെമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ രേഖാബ്യ ഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്ക. രേഖാബ്യരെ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുക എന്ന് ദൈവം യിരെമ്യാവിനോട് പറയുന്നു. 5-ഉം 6-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. പിന്നെ ഞാൻ രേഖാബ്യ ഗ്രഹക്കാരുടെ മുൻപിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. അതിനവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല, രേഖാബിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്തു വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണമെന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തോടുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ, അതെ, അവരുടെ കുടുംബത്തോട് പിതാവ് നൽകിയതായ ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖാബ്യർ യിരെമ്യാവ് കൊടുത്ത വീഞ്ഞു കുടിക്കുവാൻ വിസമ്മതിക്കുന്നതായി നാം കാണുന്നു. 12 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായിരുന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയേണ്ടത്, എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. രേഖാബിന്റെ മകനായ യോനാദാബ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിക്കുന്നു. അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവൃത്തികളെ നന്നാക്കുവിൻ. അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായ എൻ്റെ സകലദാസന്മാരെയും ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ച് പറയിച്ചിട്ടും നിങ്ങൾ ചെവി ചായ്ക്കുകയോ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല. യഹൂദയിലെ ജനത്തിൻ്റെ അനുസരണക്കേടിനെ വീണ്ടും വീണ്ടും പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എത്ര നീണ്ടൊരു കാലയളവാണ് അനുസരിക്കുന്നതിനു വേണ്ടി ദൈവം അവർക്ക് നൽകുന്നത് എന്ന് ചിന്തിക്കുക. 36 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ദൈവവചനത്തോടുള്ള അവരുടെ മനോഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് യഹോയാക്കീമിൻ്റെ മനോഭാവം. ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം. 36 അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4 ആണ്ടിൽ യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടാവിത്. നീ ഒരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോശിയാവിൻ്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരെയും ഇസ്രായേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളി ചെയ്ത വചനങ്ങളൊക്കെയും അതിൽ എഴുതുക. ദൈവം പറഞ്ഞതനുസരിച്ചാണ് യിരെമ്യാവ് എഴുതിയത്. ദൈവവചനം ദൈവ നിശ്വാസ്യമാണ്, മനുഷ്യന്റെ ആലോചനപ്രകാരം വന്നതല്ല എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ പൗലോസും തിമത്യോസിന് എഴുതുമ്പോൾ ദൈവവചനം ദൈവനിശ്വാസ്യമാകുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 വാക്യത്തിൽ നാം കാണുന്നത് ദൈവവചനം എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശമാകുന്നു. പക്ഷേ യഹൂദഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും. ദൈവവചനം എഴുതപ്പെട്ടതിൻ്റെ ഉദ്ദേശം ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നതിനും പാപക്ഷമ ലഭിക്കുന്നതിനുമാകുന്നു. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമാണ്. ഞാൻ വായിക്കട്ടെ. യിരെമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത്, ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല, ആകയാൽ നീ ചെന്ന് എൻ്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്ക വായിക്ക. അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദയും കേൾക്കെ നീ അത് വായിക്കണം. പക്ഷേ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിയും. യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ. ബാരൂഖ് യിരെമ്യാവിന്റെ കൽപ്പന പ്രകാരം ദേവാലയത്തിൽ പോയി ജനം കേൾക്കെ വചനം വായിച്ചു കേൾപ്പിച്ചു. മീഖായാവ് വചനം വായിച്ചു കേട്ടപ്പോൾ പുസ്തകത്തിലെ താൻ കേട്ട വചനങ്ങളൊക്കെ അവൻ പ്രഭുക്കന്മാരോട് പറഞ്ഞു. പ്രഭുക്കന്മാർ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർക്കും ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യമുണ്ടാവുകയും അങ്ങനെ ബാരൂഖിനെ വിളിച്ചു വരുത്തുകയും ചെയ്യാം. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ പ്രഭുക്കന്മാർ ബാരൂഖിനോട്, പോയി നീയും യിരെമ്യാവും കൂടെ ഒളിച്ചുകൊള്ളുവീൻ, നിങ്ങൾ ഇന്നിടത്തിരിക്കുന്നു എന്ന് ആരും അറിയരുത് എന്ന് പറഞ്ഞു. അനന്തരം അവർ പുസ്തക ചുരുൾ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ വെച്ച് അരമനയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് ചുരുൾ എടുത്തുകൊണ്ട് വരുവാൻ യഹൂദയെ അയച്ചു. അവൻ രായസക്കാരനായ എലീശാമയുടെ മുറിയിൽ നിന്ന് അതെടുത്തുകൊണ്ടുവന്നു. യഹൂദ അത് രാജാവിനെയും രാജാവിൻ്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു. യഹോയാക്കീമിന് ദൈവവചനത്തോടുണ്ടായിരുന്ന മനോഭാവമാണ് ഇവിടെ കാണുന്നത്. അവൻ അതെടുത്ത് നെരുപ്പോട്ടിലെ തീയിൽ ഇട്ടുകളഞ്ഞു എന്ന് വായിക്കുന്നു. 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവൻ്റെ മുൻഭാഗം നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരൻ്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. നോക്കണേ, താൻ ആ വചനത്തെ സൂക്ഷിക്കേണ്ടവനായിരുന്നു. എന്നാൽ അവൻ അതിനെ കാര്യമാക്കുകയോ സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. അവൻ അതിനെ നശിപ്പിച്ചു. ദൈവവചനമാണ് നമുക്ക് നമ്മുടെ വഴികാട്ടിയായി എന്നുള്ളത്. വേദപുസ്തകമാണ് ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം എന്നത് ശരി തന്നെ. എന്നാൽ അതുകൊണ്ട് മാത്രമായോ? ആരാണ് ഇന്ന് ബൈബിൾ കാര്യമായി ഉപയോഗിക്കുകയും വായിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ബൈബിൾ നാം അവഗണിച്ച് കളയുന്നത് യഹോയാക്കീം അതിനെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ ആ വിധത്തിലല്ലേ? ദൈവവചനം വായിക്കുന്നതിനും അത് ധ്യാനിക്കുന്നതിനും ദൈവശബ്ദം കേൾക്കുന്നതിനും എത്രമാത്രം സമയം നാം ചിലവഴിക്കുന്നുണ്ട്? ഒരു അലങ്കാര വസ്തുവായി അലമാരിയിൽ വെക്കുന്നതിനോ കുഞ്ഞുങ്ങൾക്ക് പേടി കിട്ടാതെ തലേണക്കീഴിൽ വെക്കുന്നതിനോ ഉള്ളതാണോ ഈ പുസ്തകം? മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ഒന്ന് വായിച്ചു വിടുക മാത്രമാണോ ചെയ്യേണ്ടത്? അത്രയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലേ? അതിന് ചിലവഴിക്കുന്നതിൻ്റെ ഒരംശം സമയമെങ്കിലും ഇതിനുവേണ്ടി നാം ചിലവഴിക്കാറുണ്ടോ? വചനം സൂക്ഷിക്കേണ്ടതായ, അതിനെ സംരക്ഷിക്കേണ്ടതായ രാജാവ് അത് നശിപ്പിക്കുന്നു. ഇന്ന് അനേകരും ദൈവവചനത്തെ സംരക്ഷിക്കുകയോ അത് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നത് വാസ്തവമല്ലേ? 24-ാം വാക്യത്തിൽ, രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. അവർ ചെയ്തതിനെക്കുറിച്ച് ദുഃഖമോ ഭീതിയോ അവർക്കില്ലായിരുന്നു. ദൈവം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇവിടെ പറയുന്ന ഒരു കാര്യം, രാജാവോ പ്രഭുക്കന്മാരോ അത് കേട്ട ആരുമോ വസ്ത്രം കീറുകയോ അനുതപിക്കുകയോ ചെയ്തില്ല. എന്നാൽ യോശിയ രാജാവിൻ്റെ കാലത്ത്, അതെ, യഹോയാക്കീമിൻ്റെ പിതാവായിരുന്ന യോശിയ രാജാവിൻ്റെ കാലത്ത്, അവൻ ന്യായപ്രമാണത്തിലെ വചനങ്ങളെ കേട്ടപ്പോൾ തൻ്റെ വസ്ത്രം കീറി എന്ന് നാം വായിക്കുന്നു. അവൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി. തൻ്റെ ജനം അടിമകളായി പോകുവാൻ പോകുന്നതിൻ്റെ കാരണം തങ്ങൾ ദൈവവചനം അനുസരിച്ചില്ല എന്നതാകുന്നു എന്ന് രാജാവിന് മനസ്സിലാക്കിയപ്പോൾ അവൻ നിലവിളിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. രാജാവിൻ്റെ തീരുമാനത്തോട് ജനങ്ങൾ മുഴുവൻ അന്ന് യോജിച്ചു. അങ്ങനെ യോജിച്ചതുകൊണ്ട് വലിയ ഉണർവുണ്ടായി. എന്നാൽ യഹോയാക്കീമിൻ്റെ കാലത്ത് രാജാവ് കഠിനഹൃദയനായിരുന്നു. ദൈവവചനം അനുസരിക്കുന്നതിന് തയ്യാറായിരുന്നില്ല. അത് നശിപ്പിക്കുവാൻ അവൻ മുതിർന്നു. ജനവും അതിനോട് ചേർന്നു. തന്മൂലം ദൈവത്തിൻ്റെ ശിക്ഷ ദേശത്തിന്മേൽ വരുന്നു. 28-ാം വാക്യത്തിൽ നാം കാണുന്നത്, നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യഹോയാക്കീം ചുട്ടുകളഞ്ഞ മുമ്പിലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിലെഴുതുക. അത് മുഴുവനും വീണ്ടും എഴുതുവാൻ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു. യഹോയാക്കീമിനുള്ള ദൂതും ദൈവം നൽകി. 29-31 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ യഹൂദ രാജാവായ യഹോയാക്കീമിനോട് നീ പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചു കളയും എന്ന് നീ അതിൽ എഴുതിയത് എന്തിനു എന്ന് പറഞ്ഞ് നീ ആ ചുരുൾ ചുട്ടുകളഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹൂദ രാജാവായ യഹോയാക്കീമിനെ കുറിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരുത്തനും ഉണ്ടാകുകയില്ല. അവൻ്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞുമേൽപ്പാൻ എറിഞ്ഞു കളയും. ഞാൻ അവനെയും അവൻ്റെ സന്തതിയെയും ഭൃത്യന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിക്കും. അവർക്കും യെരുശലേം നിവാസികൾക്കും യഹൂദ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും. ദൈവവചനം എത്ര വ്യക്തമാകുന്നു എന്ന് നോക്കൂ. യഹോയാക്കീമിന് സംഭവിച്ചത് വാസ്തവത്തിൽ ഇതുതന്നെയാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു വ്യക്തിയും അവൻ്റെ വംശത്തിൽ ഇന്നില്ല. ദാവീദിൻ്റെ സിംഹാസനം അവകാശപ്പെടാവുന്ന യേശു ക്രിസ്തു യഹോയാക്കീമിൻ്റെ വംശത്തിലല്ല ജനിച്ചത്. ദാവീദിൻ്റെ മറ്റൊരു മകനായ നാഥാൻ്റെ വംശത്തിലാണ് മറിയ ജനിച്ചത് എന്ന് നമുക്കറിയാം. മറിയത്തിൽ കൂടിയാണ് യേശുക്രിസ്തുവിന് ദാവീദിൻ്റെ സിംഹാസനത്തിന് വംശപാരമ്പര്യപ്രകാരം അവകാശപ്പെടുവാൻ ഉള്ളത്. യഹോയാക്കീമിൻ്റെ വംശത്തിലുള്ള യാതൊരു വ്യക്തിയും ഒരിക്കലും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കയില്ല. ദൈവവചനം അനുസരിക്കാത്ത ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരു മുന്നറിയിപ്പായി എടുത്ത് ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറുള്ളവർക്ക് അനുഗ്രഹമുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിക്കുവാൻ, അത് ഗൗരവമായി എടുക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? ജീവിതത്തിൽ ഒന്ന് സ്വയം പരിശോധന ചെയ്യൂ.